പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസ പ്രവർത്തനയുടെ ആദ്യത്തെ ദിവസം ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, അതിന്റെ ആദ്യത്തെ ഭാഗം ദൈവകൃപയിലൂടെ സംസാരിച്ചിരുന്നു. മലയാളത്തിൽ എങ്ങനെയാണ് യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവ പരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. അതിന്റെ ന്യൂ സെഞ്ചുറി വെർഷൻ ഇപ്രകാരമാണ് വായിച്ചത്: ഐ വാണ്ട് മൈ പീപ്പിൾ ടു ലവ് മീ നോട്ട് ബേൺഡ് ഓഫറിങ്സ്, ഐ വാണ്ട് മൈ പീപ്പിൾ ടു നോ മീ നോട്ട് സാക്രിഫൈസസ്. അതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചിന്തിച്ചിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. ഞാൻ ആഗ്രഹിക്കുന്നത് യാഗങ്ങളല്ല, എന്റെ ജനം എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് ഹോമയാഗങ്ങളല്ല, എന്നെക്കുറിച്ച് ഈ ജനം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 2-ാമത്തെ ഭാഗം ഇന്ന് കൃപയിൽ ആശ്രയിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്: ഐ വാണ്ട് മൈ പീപ്പിൾ ടു നോ മീ നോട്ട് സാക്രിഫൈസസ്. എന്റെ ജനം എന്നെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഹോമയാഗങ്ങൾ എനിക്ക് കഴിക്കുന്നതിനേക്കാൾ. പ്രിയമുള്ളവരെ, സൗരൻ നമ്മെ ഓർപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കള് ഒക്കെയും ടഫ് ടൈമിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിലൂടെ ചില കഠിനമായ അവസ്ഥകളിലൂടെയാണ് പലരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ചിലരുടെ മാത്രം കാര്യങ്ങൾ പൊതുവിൽ രോഗത്തോടുള്ള ബന്ധത്തിലൊക്കെ അറിയാൻ സാധിക്കും. നിങ്ങൾ മാനസികമായി കടന്നുപോകുന്ന സ്ട്രഗിൾസ്, നിങ്ങളുടെ ജോലിസ്ഥലത്തുള്ള നിങ്ങളുടെ സ്ട്രഗിൾസ്, ആത്മീയ പോരാട്ടങ്ങൾ, ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ പ്രിയമുള്ളവർ, നാം എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക, ദൈവമേ എന്നെ ഇതിൽ നിന്ന് വിടുവിക്കണമേ, അല്ലെങ്കിൽ കർത്താവ് ഇതിലൂടെ കടന്നു പോകാനുള്ള കൃപ എനിക്ക് തരണമേ, അല്ലെങ്കിൽ കർത്താവേ, നമ്മൾ അനേക പ്രാർത്ഥനകൾ ഈ ടഫ് ടൈമിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. എന്നാൽ ദുർഘട സമയത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥന പഴയ നിയമത്തിലെ ഒരു വേദഭാഗത്തിൽ നിന്ന് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം അതിന്റെ 33-ാം അധ്യായം നമ്മുടെ മേൽ തുറന്നിരിക്കട്ടെ. പുറപ്പാട് പുസ്തകം എക്സോഡസ് ചാപ്റ്റർ 33, പുറപ്പാട് പുസ്തകം അതിന്റെ 33-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എക്സോഡസ് ചാപ്റ്റർ 33:18.
അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു.
അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അവൻ അപേക്ഷിച്ചു. നിങ്ങളെല്ലാവരും ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഈ അപേക്ഷ കഴിക്കുന്ന ഒരു സമയത്തെക്കുറിച്ച് ഞാൻ പറയാം. ഇസ്രായേൽ ജനത്തെ അനേക വർഷങ്ങൾ, മോശ എന്ന് പറയുന്ന മനുഷ്യൻ മരുഭൂമിയിലൂടെ ഗൈഡ് ചെയ്ത് ദൈവത്താൽ നടത്തിക്കൊണ്ടുവന്ന്, ദൈവം അവർക്ക് ശ്രേഷ്ഠകരമായ കൽപ്പനകളെ കൊടുക്കുവാൻ മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയ സമയത്ത്, മോശ ഇറങ്ങി വരുവാൻ താമസിക്കുന്നുവെന്ന് കണ്ട ജനം അവരെന്ത് ചെയ്തു? അവരൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവത്തിന്റെ പേര് പറഞ്ഞ് അതിന്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്ന കാഴ്ച കണ്ട് മോശയുടെ ഹൃദയം തകർന്നുപോയി. കൽപ്പനകളെ മോശ എറിഞ്ഞു പൊട്ടിച്ചു. നിങ്ങൾ നാലിച്ചു വയ്ക്കും, നിങ്ങൾ എക്സർവ്, നിങ്ങൾ ആരെങ്കിലും ഒരു വ്യക്തി ഒരു ദേശത്തെ കടന്നു എന്ന് ജാതികളായിരിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവവചനം പഠിപ്പിച്ച് വിശ്വാസത്തിൽ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി, അനേക വർഷങ്ങൾ അവരെ ഷെപ്പേഡിംഗ് ചെയ്ത് നിങ്ങൾ നടത്തിയെന്ന് ചിന്തിക്കുക. നിങ്ങൾ ഒരു ദിവസം എവിടെയോ ഒരു യാത്രയ്ക്ക് പോയിട്ട് മടങ്ങി വന്നപ്പോൾ, നിങ്ങൾ പണി കഴിപ്പിച്ച ആ ഒരു ചർച്ചിന്റെ ഉള്ളിൽ നിങ്ങൾ വിശ്വാസത്തിലേക്ക് നടത്തിക്കൊണ്ട് വന്ന ഒരു കൂട്ടം ജനങ്ങൾ ഏതെങ്കിലും ഒരു അന്യദൈവന്റെ വിഗ്രഹങ്ങൾ വെച്ച് നൃത്തം ചെയ്യുന്ന കണ്ടാൽ നമുക്കെന്താണ് തോന്നുക? അത് തന്നെയാണ് ഈ മനുഷ്യനും തോന്നിയത്. വളരെ ഞാൻ പറയാം വളരെ ടഫായിട്ടൊരു സിറ്റുവേഷനാണത്. ദൈവം പറയുകയാണ്, ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ഈ ജലത്തെ നശിപ്പിക്കാൻ പോകുകയാണ്. പക്ഷെ മോശ അവർക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുകയാണ്. ഇനി അത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം, കാളക്കുട്ടി ഉണ്ടാക്കി, കാളക്കുട്ടി വേണ്ടി നൃത്തം ചെയ്തു, യഹോവയുടെ പേര് പറഞ്ഞു. അരിശം വന്നിട്ട് മോശയത് ഇടിച്ച് പൊടിച്ച് വെള്ളത്തിൽ കൊടുത്ത് എല്ലാവർക്കും കുടിക്കാൻ കൊടുത്തിട്ട് ഇമാരെ വിഗ്രഹം ഇടിച്ച് പൊടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കരമായ ഒരവസ്ഥയല്ലേ? നമുക്ക് എത്രത്തോളം അതിന്റെ ഡെപ്ത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇതിനിടയ്ക്ക് ഒരു കാഴ്ചയോട് ഒരു അതിലും ഭീകരമായൊരു സംഭവം ഉണ്ടായി. നിങ്ങൾ അതിനെ ഒരു ചർച്ചയായിട്ട് കണ്ടാൽ മതി. യഹോവയുടെ പക്ഷത്തുള്ള മാറി നിൽക്കാൻ പറഞ്ഞു, ലേവ്യർ മാറി നിന്ന് വാളൂരി വെട്ടാൻ പറഞ്ഞു. അനേക വർഷങ്ങൾ ഒരുമിച്ച് പാട്ടുപാടിയവർ, ഒരുമിച്ച് ആരാധിച്ചവർ, ഒരുമിച്ച് മന്നയും മന്നപെറുക്കിയവർ, ഒരുമിച്ച് കാടപ്പക്ഷിയും വെള്ളവും കുടിച്ചവർ, ഒരു കൂട്ടം ആളുകൾ മാറി നിന്ന് സഹോദരനെന്നോ അമ്മയെന്നോ നോക്കാതെ അപ്പനെന്നോ നോക്കാതെ വാളൂരി വെട്ടി 3000 പേർ മരണം വഴിയായി മാറ്റപ്പെട്ട് അവരുടെ ശവശരീരങ്ങൾ മരുഭൂമിയിൽ കിടക്കുമ്പോൾ തങ്ങളുടെ കൂടെ അനേക വർഷങ്ങൾ യാത്ര ചെയ്തു വന്ന 3000 ആളുകളുടെ തല കഴുത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് ആ മരുഭൂമിയിൽ ഉടലും ശിരസും വേർപെട്ട് കിടക്കുന്ന അതിഭീകരമായിരിക്കുന്ന ഒരവസ്ഥയിൽ മോശ പർവ്വത്തിലേക്ക് കയറി ചെന്ന് കൂടാരത്തിലേക്ക് ചെന്നിട്ട് മോശയ്ക്കറിയാം എന്താണ് പ്രാർത്ഥിക്കേണ്ടത്. മോശ ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, ലോർഡ് ഷോ മീ ദൈ ഗ്ലോറി. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്റെ സഹോദരങ്ങളെ മാറ്റണമേയെന്നോ, ഈ സാഹചര്യത്തിൽ എനിക്ക് വിടുതൽ നൽകണമേയെന്നോ, അല്ലെങ്കിൽ കർത്താവേ അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നാം ദൈവത്തോട് അപേക്ഷിക്കേണ്ട അപേക്ഷയുണ്ട്. കർത്താവേ, ഞാൻ കടന്നുപോകുന്ന ഈ ടഫ് സിറ്റുവേഷനിൽ, എന്റെ ഓഫീസിൽ, എന്റെ ഭവനത്തിൽ, എന്റെ കൂട്ടായ്മയിൽ, ഞാനായിരിക്കുന്ന വ്യക്തിപരമായ സ്ട്രഗിൾസിൽ, രോഗങ്ങളുടെ മധ്യത്തിൽ, പൈശാചിക പോരാട്ടങ്ങളുടെ മധ്യത്തിൽ ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ലോർഡ് ഷോ മീ ദൈ ഗ്ലോറി, നിന്റെ തേജസ് നീ എനിക്ക് കാണിച്ചു തരണമേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും സാധാരണ ചിന്തിക്കുന്നത് അതിന് മുള്ളിൽ മുമ്പേ പറയുന്നുണ്ട്, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമെന്ന് പറയുമ്പോഴാണ് കർത്താവ് പറയുന്നത്, എന്റെ സാന്നിധ്യം, മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് യു, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. അപ്പോഴാണ് മോശം പ്രാർത്ഥിക്കുന്നത്, തിരുസാന്നിധ്യം കൂടെ ഇല്ല എങ്കിൽ കർത്താവേ നീ എന്നെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ എന്നിട്ടാണ് മോശം പ്രാർത്ഥിക്കുന്നത്. ആലോചിക്കുക, ഞാൻ ചോദ്യം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ആ യഥാർത്ഥ സിറ്റുവേഷൻ ചിന്തിച്ചാട്ടെ, എത്ര ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനാ, എത്ര ഡെസ്പറേറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. ഇനി മുമ്പോട്ട് എന്താണെന്നറിയത്തില്ല, മുമ്പോട്ട് എങ്ങനെ പോകണമെന്നറിയത്തില്ല. കാരണം ആദ്യമായിട്ട് എനിക്ക് അതെ കോരകപുത്രന്മാരെയൊക്കെ ഭൂമി വിഴുങ്ങുന്നൊക്കെ നമുക്കറിയാം പിന്നീട്, പക്ഷേ സ്വന്തം സഹോദരങ്ങളാൽ അനേകർ യഹോവയുടെ പക്ഷത്തില്ലാത്തവൻ കൊല്ലപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലും മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഷോ മീ ദൈ ഗ്ലോറി, നിന്റെ തേജസ് നീ എനിക്ക് കാണിച്ചു തരണം. കർത്താവ് പറഞ്ഞു, കർത്താവ് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു പാറയുടെ പിളർപ്പിൽ തന്റെ കൈകൊണ്ട് മറച്ച് മോശയെ ഒരു റഷിലേക്ക് ആക്കിയിട്ട് ദൈവത്തിന്റെ പിൻഭാഗം കാണുന്ന മോശ. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് പർവ്വത്തിലേക്ക് കയറി ചെന്ന് രണ്ടാമതും ആ കൽപ്പലകയായി ദൈവത്താൽ എഴുതി കൊടുത്തപ്പെട്ട കൽപ്പലകയുമായിട്ട് ഇറങ്ങി വരികയാണ്. പ്രിയമുള്ളവരെ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. ദൈവത്തിന് നമ്മെ വാൺ ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മറ്റു ദുർഘട സമയത്തെക്കുറിച്ച് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 3:1 അതിന്റെ 1 ഒരു ദുർഘടമായ ഒരു സമയം, വളരെ ടഫായിട്ട് ഒരു ടൈമാണത്. ലൂക്ക് chapter 3:1 വായിച്ചാട്ടെ. സാവധാനം നമുക്കിത് വായിക്കാം. ആരാണ് അവിടെ വാഴുന്നത്?
കൈസർ,
തിബരിയാസ് കൈസർ, സീസർ എന്നാണ് ഇംഗ്ലീഷില്. അവൻ 15 ഭരിച്ചുകൊണ്ടിരിക്കുക. നാല് ചോദിക്കുക, അവന്റെ സീസറിന്റെ ഹിസ്റ്ററിയൊക്കെ ഇവിടെ അനേകർ പഠിച്ചിട്ടുണ്ട്. ഭയങ്കര കഠിനനായ ഒരു പഠിച്ച് ഒരു എന്നാ പറഞ്ഞ ഭയങ്കര ക്രൂരനായ ഒരു വ്യക്തിയാണ് തിബരിയാസ് കൈസർ എന്ന് പറയുന്ന ആ വ്യക്തി. വായിച്ചിവിടെ 15 15 കൈസർ അവിടെ ഭരിക്കുക. പിന്നെ ആരാണ് അവിടെ അവിടുത്തെ ഗവർണർ ആരാണ്?
പീലാത്തോസ്.
ആരാണ്?
പീലാത്തോസ്.
പറ്റിയ ആള്. കൈസറാണ് അവിടുത്തെ മെയിൻ പാർട്ടി. തൊട്ടുതാഴെ ഇരിക്കുന്ന ആളാരാ? പീലാത്തോസ്. പിന്നെ ആ ഒരു പ്രൊവിൻസ് ഭരിക്കുന്നതിന്റെ പേരെന്ന് വായിച്ചാട്ടെ.
ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇരുതിയയിലും ഇരുതിക്കോ ദേശങ്ങളിലും.
ഒറ്റ ഒരുത്തിന്റെ പേരില്ല. സീസർ
ലുസാനിയോസ്.
പീലാത്തോസ്. പിന്നാരാ?
ലുസാനിയോസ്.
ഹെരോദാവ്. പിന്നാരാ അവന്റെ? ആ ഫിലിപ്പോസിന്റെ വിശദമൊക്കെ നിങ്ങൾക്ക് അറിയാം. അവന്റെ സഹോദരനായ ഫിലിപ്പോസ്. പിന്നെ അടുത്ത ആളുകളെ നമുക്ക് അത്ര അറിയത്തില്ല. ലുസന്യാസ് അബിലാനിയുടെ. പിന്നെ അതിന്റെ താട്ട് വായിച്ചാട്ടെ. രണ്ടുപേർ ആത്മീയ കാര്യങ്ങളിൽ രണ്ടുപേര് ലീഡേഴ്സ് ആയിട്ടുണ്ട്. അവരുടെ പേരോട് വായിച്ചാട്ടെ.
ഇടപ്രഭുക്കന്മാരായും
ആ
ഹന്നാവും കയ്യഫാവും.
അടുത്ത ആളുകൾ ആരാണ്?
ഹന്നാവും
ഹന്നാവും. ഇവരെയൊക്കെ നമുക്ക് നല്ല പരിചയമുണ്ട്. എങ്ങനെയാ പരിചയം? എന്തോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ളതല്ല. ആരാ ഇവരൊക്കെ? ആ യേശുവിനെ ക്രൂശിക്കുന്ന ഭാഗത്ത് ഈ ടീമുകളെല്ലാം ഒരു ടീം വർക്ക് എന്ന് പറയും. ജോലി നോക്കി ടീം വർക്ക്. ടീം വർക്ക് ചെയ്യാ യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി. ഹന്നാവും. ഞാൻ ചോദിക്കട്ടെ, നമ്മളാണ് അന്ന് ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞതന്നെ, ദൈവമേ ഇതുപോലൊരു ഗതികേട് പിടിച്ച കാലത്ത് ഞാൻ ഉണ്ടായല്ലോ. സീസർ ഭരിക്കുന്നു 15 വർഷമായി. പിന്നെ അടുത്താരാണ്? ഹെരോദാവ്. കർത്താവിനോട് ഒരു ആൻസർ പോലും പറഞ്ഞില്ല. അടുത്തത് ആരാ? ഫിലിപ്പോസ്. ഫിലിപ്പോസിന്റെ ഹിസ്റ്ററി നമുക്കറിയാം. അതുകൊണ്ടാണ് യോഹന്നാൻ കൊല്ലപ്പെടുക പോലും ചെയ്യേണ്ടി വന്നേ. പിന്നെ ആരാണ്? ഹന്നാവ്. നമ്മൾ എന്ത് പറഞ്ഞേനെ, ദൈവമേ ഇതുപോലൊരു ടഫ് ടൈം ഞാൻ ജനിച്ചല്ലോ കർത്താവേ. പക്ഷെ ദൈവം ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ടഫ് ടൈമിൽ, ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഇരിക്കുന്ന കാലത്ത് സെക്കരിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാട്. നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അരുളപ്പാട് മരുഭൂമിയിൽ യോഹന്നാന് കൊടുത്ത കാലം നിങ്ങൾ കണ്ടോ? ഈ കാലത്തിൽ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായി. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം ആ അരുളപ്പാട് ലഭിച്ച യോഹന്നാൻ. യോഹന്നാന് കിട്ടിയ അരുളപ്പാട് നമുക്കറിയാം. താൻ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. അരുളപ്പാടിനെ കുറിച്ചാണ് താഴത്തെ വാക്യങ്ങൾ പറയുന്നത്. അവൻ യോർദാനരികുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായിട്ടുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. ഹീ പ്രീച്ച് റിപ്പന്റൻസ്. അവൻ മാനസാന്തരമാണ് പ്രസംഗിച്ചത്. അതിന്റെ അടുത്ത വചനം,
മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണ്.
ഇത് നമുക്ക് യേശപ്രവചനം വായിക്കാം. ഈ യേശപ്രവചനം 40-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലുള്ള കോട്ടിംഗ് ആണ്. അത് നമുക്ക് അവിടുന്ന് തന്നെ വായിക്കാം. യേശപ്രവചനം ഈ ഇത്രമാത്രം ടഫായിട്ടിരിക്കുന്ന ഒരു സമയത്ത് എന്താണ് വെളിപ്പാട് കിട്ടിയെന്ന് നമുക്ക് വായിച്ചാട്ടെ. 40-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഐസയ്യാ ചാപ്റ്റർ 40:3. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്. എന്താണ് വിളിച്ചു പറയുന്നത്?
മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ.
മരുഭൂമിയിൽ യഹോവയ്ക്ക് വേണ്ടി വഴിയൊരുക്കണം. അടുത്തത്,
നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നു, എല്ലാ മലയും കുന്നും താണും വരണം.
റിപ്പന്റൻസ്, എല്ലാ ഉയർന്നിരിക്കുന്ന പാപങ്ങൾ തകരപ്പെടണം. താഴ്ന്നത് ഉയർന്നിരിക്കണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയുള്ള ഒരേ ഒരു കണ്ടീഷൻ എന്താണെന്നറിയോ? റിപ്പന്റൻസാ, മാനസാന്തരമാണ്. നാം മാനസാന്തരപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ സന്ദേശം നമ്മൾ കേൾക്കാൻ സാധിക്കുക. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ നോക്കറിയോ. വെളിപ്പാട് പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂതം എന്താണെന്നറിയോ? സഭയോടുള്ളത്. ഞാൻ വരുന്നു എന്നുള്ളതാണ്, പക്ഷേ ഒരൊറ്റ ദൂതയുള്ള വെളിപ്പാട് പുസ്തകം. മാനസാന്തരപ്പെടുക. ഇവിടെ ഇതാ നോക്കുന്നു, എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയെന്നറിയാവോ? നമ്മുടെ ഹൃദയം ഒരുക്കപ്പെടാൻ വേണ്ടിയാണ്. ഈ അവസാന കാലത്ത് നമ്മുടെ ഹൃദയം ഒരുക്കപ്പെടുമ്പോൾ, ഞാനെന്ന ഭാവങ്ങളെ തകർത്തുകൊണ്ട് ദൈവസനിൽ നുറുക്കമുള്ളവരായിരിക്കുമ്പോൾ, എല്ലാ മലയും കുന്നും താണും വരുമ്പോൾ, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും. നമ്മൾ പാടാറില്ലേ, പള്ളങ്ങളെല്ലാം നിറമ്പിട വേണ്ടും, മലയുകൾ കുണ്ടുകൾ തകർന്നിട വേണ്ടും, കോണലാണവൈ നേരാവണം. നാണവസമമാകണം രാജാവരുകിറ ആയത്തമാവോ രാജാവരുകിറ ആയത്തമാവോ യേശു വരുകിറാർ എതിർക്കൊണ്ട് സല്ലവോ യേശു വരുകിറാർ എതിർക്കൊണ്ട് സല്ലവോ
അർത്ഥവചനം നമുക്ക് വായിക്കാം ഇത് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും
യഹോവയുടെ മഹത്വം വെളിപ്പെടും
ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഷാൾ ബി റിവീൽഡ്
യഹോവയുടെ മഹത്വം വെളിപ്പെടും സകല ജഡവും ഒരുപോലെ അതിനെ കാണും
യഹോവയുടെ വായല്ലോ അരുളിച്ചെയ്തിരിക്കുന്നു പ്രിയമുള്ളവരെ ഒരു ടഫ് ടൈം നാം ആദ്യം കണ്ടു പഴയ നിയമത്തിൽ മോശയുടെ ഒരു പുറപ്പാട് പുസ്തകം 32 അധ്യായത്തിൽ പക്ഷെ മോശ പ്രാർത്ഥിച്ചു കർത്താവേ നിന്റെ തേജസ് നീ എനിക്ക് കാണിച്ചു തരണമേ വീണ്ടും ഉത്സാഹത്തോടെ മോശം മുമ്പോട്ട് പോയി ഇവിടെ ഇതാ ഒരു ടഫ് ടൈം നാം കാണുകയാണ് വളരെ ടഫായിട്ടൊരു സിറ്റുവേഷൻ ആത്മീയമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ ടഫായിട്ടിരിക്കുമ്പോൾ യഹോവയുടെ മഹത്വം വെളിപ്പെട്ടത് യോഹന്നാന് ഒരു വെളിപ്പാടിലൂടെയാണ് ഒരു റെവലേഷനിലൂടെയാണ് നിങ്ങൾ ചിന്തിക്കുക നമ്മൾ ഈ വായിക്കുന്ന ഫിലിപ്പിയരും കൊളോസ്യരും തെസലോനിക്കരും എഴുതപ്പെട്ട കാലങ്ങൾ അത്ര ടഫ് അത്ര സുഖമുള്ള കാലമല്ലായിരുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ തെസലോനിക്ക സഭ എന്തുമാത്രം കഷ്ടങ്ങളൂടെ കടന്നുപോയി കൊളോസ്യ സഭ പിന്നെ അതുപോലെ എല്ലാവർക്കും 1st century നമുക്കറിയാം എല്ലാവർക്കും കഷ്ടമുണ്ടായിരുന്നു നിങ്ങൾ ഇനിയും ഇവർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന് വായിക്കണം കർത്താവേ കൊരിന്തിൽ അല്ലെങ്കിൽ തെസലോനിയയിൽ അനേകർ കഷ്ടപ്പെടുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചത് കർത്താവ് ഇവരുടെ കണ്ണുകളെ തുറക്കണമേ ദൈവം ആരെന്നറിയുവാൻ യേശു ആരെന്നറിയുവാൻ ഹൃദയദൃഷ്ടിയെ നിങ്ങൾ ഈ ചർച്ചകൾ വേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾ ചെക്ക് ചെയ്യുക There is only one prayer to reveal the glory of the Lord. പ്രിയമുള്ളവരെ ഞാൻ പറയാം പ്രശ്നമുള്ളതുകൊണ്ടല്ല നമ്മൾ ഡൗൺ ആയിരിക്കുന്നത് അയലോകം കാരനുള്ളത് കൊണ്ടല്ല നമ്മൾ ഡൗൺ ആയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വന്നുകൊണ്ടല്ല നമ്മൾ ഡൗൺ ആയി പോയത് ദൈവം ആരാണെന്നുള്ള യഥാർത്ഥ റെവലേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടാത്തത് കൊണ്ടാണ് തിരുമാലകളെ നോക്കി നാം ഭയന്ന് വിളിക്കുന്നത് എന്നാൽ ആ പാട്ടുകാരൻ പറഞ്ഞതുപോലെ When the oceans rise and thunders roar, I will soar with you above the storm. Father, you are king over the floods and I will be still and know that you are God. പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവേ ഇപ്പോൾ മാത്രമല്ല മുമ്പോട്ടുള്ള കാലത്തും ടഫ് ടൈമിൽ കർത്താവേ ഞങ്ങൾ ഡൗൺ ആയി പോകാതെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഇവിടെ പറയുകയാണ് ദെൻ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഷാൾ ബി റിവീൽഡ് പ്രിയമുള്ളവരെ ആ സമയത്ത് ആര് വരുന്നെന്നറിയോ നിങ്ങൾ ആ ജനത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കി എന്തുമാത്രം സഫർ ചെയ്ത ജനമാണ് പക്ഷേ യോഹനൻ പറയുകയാണ് ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു കർത്താവ് അന്നേരമാണ് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഷാൾ ബി റിവീൽഡ് കർത്താവ് ഒന്ന് രോഗികളെ സൗഖ്യമാക്കി കർത്താവ് ഭൂതങ്ങൾ നിന്ന് അവരെ വിടുവിച്ചു കർത്താവ് അവർക്ക് ആശ്വാസവചനങ്ങളെ പറഞ്ഞു കൊടുത്തു മാനസാന്തരത്തിലേക്ക് അവരെ നടത്തി ഒരിടയനായി കർത്താവ് അവരോട് കൂടെയിരുന്നു കർത്താവിന്റെ മഹത്വം അവിടെ വെളിപ്പെടുക പ്രിയമുള്ള ബൈബിളിന്റെ പ്രിൻസിപ്പിളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഉസ്യാ രാജാവ് എടുക്കേണ്ട ഉസ്യാ രാജാവ് മരിച്ചാണ്ടിൽ ദൈവത്തിന് ഉസ്യാവിനോട് ഒറ്റ കാര്യം പറയാനുള്ളൂ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് കാനാവിൽ വീട്ടിലെ വീഞ്ഞു തീർന്നു പോയപ്പോൾ വീഞ്ഞുണ്ടാക്കിയതല്ല അവിടുത്തെ വിഷയം വീഞ്ഞുണ്ടാക്കിയതുകൊണ്ട് അനേകർ ഫയറാവുമായിരിക്കാം പക്ഷെ കർത്താവിന്റെ ശിഷ്യന്മാർ ഒരു കാര്യം കണ്ടാണ് ഫയറായത് അവർ ദൈവത്തിന്റെ മഹത്വം കണ്ടു ഹല്ലേലൂയ പത്മോസിൽ കിടന്ന യോഹന്നാന് യോഹന്നാനെ ഏതെങ്കിലും ചെറ ആശ്വാസ വാക്കുകളല്ല കർത്താവ് പറഞ്ഞത് താൻ ആരാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ യോഹന്നാൻ സഭകളെ ബലപ്പെടുത്തുന്നവനായി മാറി നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഉസ്യാ രാജാവ് മരിച്ചാണ്ടിൽ ഏശ്യാവ് കണ്ടതുപോലെ തകർക്കപ്പെട്ട ജനം മോശയുടെ ഹൃദയം തകർന്നുപോയപ്പോൾ അവനെ തേജസ് കണ്ടതുപോലെ ഇസ്രായേലിൽ ടഫായിട്ടുള്ള കാലത്ത് യഹോവയുടെ മഹത്വം വെളിപ്പെട്ടതുപോലെ കർത്താവേ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് പറയാം നാം ദൈവത്തിന്റെ മഹത്വം വേണ്ടതുപോലെ കാണുന്നില്ല ദാറ്റ് ഈസ് ദ ഓൺലി പ്രോബ്ലം ഇത് നാം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രോബ്ലവും അവസാനിക്കുന്നു എന്ന് ഞാൻ ഇങ്ങനെ എപ്രകാരം ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ നമുക്കറിയാം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നൊക്കെ കർത്താവ് അവരെ ബലപ്പെടുത്തുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തില് എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ തേജസ് വേണ്ട പോലെ നാം കാണുമ്പോഴാണ് നമുക്ക് ആത്മാവിൽ എപ്പോഴും ഒരു ബലം കിട്ടത്തുള്ളൂ. അതിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹൗ വി ക്യാൻ സീ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ തേജസ് നമുക്ക് എപ്രകാരം കാണാൻ സാധിക്കും? കർത്താവിൻ്റെ ഗ്ലോറി നമുക്ക് എപ്രകാരം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും? അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, അവൻ്റെ ശരീരം നിർജ്ജീവമായി പോയത് കണ്ടിട്ടും അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. പ്രിയ സൗരങ്ങളെ, അടുത്ത ഭാഗം ഞാൻ പറയാം. നാം ഒരു വില കൊടുക്കാതെ ഒരിക്കലും ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പ്രിയ സൗരം, ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്, ഈ ചർച്ചിലെ പ്രസംഗങ്ങളോ ഇവിടുത്തെ കൂട്ടായ്മയോ ഇവിടുത്തെ ആരാധനയോ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിങ്ങളെ നിലനിർത്തുവാനും ശക്തിപ്പെടുത്തുവാനും കഴിയുകയില്ല എന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. താങ്കളുടെ പ്രിയ ദൈവവേദലെ, നിനക്ക് ദൈവത്തിൽ നിന്നുള്ള ബലം നിനക്കില്ല എങ്കിൽ മുമ്പോട്ടുള്ള കാലത്ത് പൈശാചിക പോരാട്ടങ്ങളും ലോകത്തിൻ്റെതായിരിക്കുന്ന കൊടുങ്കാറ്റുകളും ആഞ്ഞടിക്കുമ്പോൾ ഇവിടുത്തെ ചില മെസ്സേജുകളോ ഇന്റർനെറ്റിൽ നാം കേട്ടിരിക്കുന്ന ചില ഐഡിയാസോ പുതിയ പുസ്തകങ്ങൾ വായിച്ചുള്ള അറിവുകളൊന്നും അന്ന് നമ്മളെ നിർത്തത്തില്ല. നമ്മളെ നിർത്തുവാൻ കഴിവുള്ളതൊന്ന് മാത്രം, നമ്മുടെ സ്വന്തം ആത്മാവ് കൊണ്ട് യേശുവിന്റെ തേജസ് നാം കണ്ടവരാണെങ്കിൽ അന്ന് നാം ബലത്തോടെ നിൽക്കും, നമുക്ക് ദൈവത്തെ ആസ്വദിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സീ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഇൻ എ പേഴ്സണൽ വേ. നമ്മൾ പറയും, ഞാനൊരു ചർച്ചിലാണ് പോകുന്നത്, 16 വർഷമായിട്ട് ഞാൻ ഇവിടെ പോകുന്നു, ഒരു പ്രയോജനമില്ല സഹോദര. ഞാൻ 25 വർഷമായിട്ട് ബൈബിൾ വായിക്കുന്നു, ഒരു പ്രയോജനമില്ല. വാട്ട് അബൌട്ട് ടുഡേ? ഇന്ന് നാം ദൈവത്തിന്റെ മഹത്വം കാണുന്നെങ്കിൽ ഇന്ന് നാം ബലത്തോടെ നിൽക്കും. പ്രിയ സൗരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ ജീവിച്ച ഭക്തന്മാർ, അവരെ നമ്മളെക്കാട്ടിലുമൊക്കെ വലിയ പ്രതികൂലങ്ങളിലൂടെ പോയവരാ അവരെങ്ങനെ നിന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെക്കാൾ വലിയ പ്രതികൂലങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ടഫ് ടൈംസിലൂടെയും കടന്നുപോയ അനേകരുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ നിലനിന്നെങ്ങനെയാണെന്ന് ഒരു ഉദാഹരണം ഞാൻ പറയാം. മാഡം കേണെന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ വിശ്വാസത്തിന്റെ പേരിൽ ജയിലിൽ കഴിയേണ്ട ഒരു സ്ത്രീയാണ്. അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ വായിക്കാം. ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ വളരെ കാലം അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ദൈവ സംസർഗത്തിൽ സമയം കഴിച്ചു വന്നു. എല്ലാ ദിവസവും അർദ്ധരാത്രിയിൽ കൃത്യസമയത്ത് എന്നോടുകൂടിയുള്ള കൂട്ടായ്മയ്ക്കായി ദൈവം എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിക്കൊണ്ടിരുന്നു. ആ സമയം ഞാൻ ദൈവിക സാന്നിധ്യത്തിൽ മൂടപ്പെട്ടു. ഒരു സഖിയെപ്പോലെ യേശു എൻ്റെ അരികിലിരുന്നു. ദൈവശക്തി എന്നിലൂടെ ഒഴുകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഒരു നദി സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് പോലെ എൻ്റെ ആത്മാവ് അവനിൽ ലയിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ യേശുവിനെ മാത്രം കണ്ടുകൊണ്ട് ആ സമയം ഞാൻ ചിലവഴിച്ചു. പ്രിയ സൗരങ്ങളെ, കർത്താവിൻ്റെ ഗ്ലോറി നാം യഥാർത്ഥത്തിൽ കണ്ട് നാം ബലത്തോടെ നമുക്ക് നിൽക്കണമെങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സ്പെൻഡ് ടൈം വിത്ത് ദ ലോർഡ്. കർത്താവിൻ്റെ ഗ്ലോറി വ്യക്തിപരമായി കണ്ട് ആരാണ് കർത്താവെന്നുള്ള വെളിപ്പാട് പ്രാപിച്ച് ദൈവത്തിൻ്റെ മഹത്വം നാം കാണുന്നില്ല എങ്കിൽ നമ്മുടെ ഇപ്പോൾ പോലും പ്രിയ സൗരങ്ങളെ യഥാർത്ഥമായിട്ടുള്ള ആത്മീയ ബലത്തോടും സന്തോഷത്തോടും കൂടെ നിൽക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. പ്രിയ സൗരങ്ങളെ, ചില പ്രധാനമായിട്ടും ദൈവവുമായിട്ട് സമയങ്ങളെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കുക. ചിലർ പറയാറുണ്ട്, കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടാൽ അല്ലെങ്കിൽ കർത്താവ് എനിക്ക് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ചില ദർശനങ്ങളെ തന്നാൽ ഞാൻ ഫയറൽ നിൽക്കാം. പ്രിയ സഹോദര, താങ്കളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ വായിക്കാതെ നെവർ എക്സ്പെക്ട് എ റെവലേഷൻ ഫ്രം ദ ലോർഡ്. ഈ ദൈവവചനം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഈ ദൈവവചനവുമായി കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തമായി നാം ചെലവഴിക്കുമ്പോഴാണ് നാം ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. ഐ വാണ്ട് മൈ പീപ്പിൾ ടു ലവ് മീ നോട്ട് ബേൺഡ് ഓഫറിങ്സ്, ഐ വാണ്ട് മൈ പീപ്പിൾ ടു നോ മീ നോട്ട് സാക്രിഫൈസസ്. കർത്താവിനെ നാം പേഴ്സണലായിട്ട് വളരെ വ്യക്തിപരമായിട്ട് തിരിച്ചറിയുമ്പോഴാണ് പ്രിയമുള്ളവരെ നമുക്ക് കർത്താവിൻ്റെ ഗ്ലോറി യഥാർത്ഥമായിട്ട് കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ള, അതിനുവേണ്ടി നിങ്ങൾ ചിന്തിക്കരുത്, എനിക്ക് ബൈബിൾ വലുതായിട്ട് അറിയത്തില്ല, ഞാൻ പുതിയതായിട്ട് വന്ന ഒരാളാണ്, ഇതിനകത്തെ വലിയ മർമ്മങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളെ ചില വാക്യങ്ങൾ ഇന്ന് പകൽ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങളെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, സങ്കീർത്തനങ്ങൾ നമ്മെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ എന്താണെന്ന് പഠിപ്പിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ മനുഷ്യരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് പകൽ
സങ്കീർത്തനങ്ങളിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കാം. ആ വാക്യങ്ങൾ നമ്മെ കർത്താവിലേക്ക് അടുപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 16 സങ്കീർത്തനം അതിന്റെ 11 വാക്യം വായിക്കാം. വേഗത്തിൽ വായിച്ചു പോകണമേ. സാംസ് ചാപ്റ്റർ 16:11.
ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും.
ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും.
നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്.
പ്രിയമുള്ള ശ്രദ്ധിക്കുക, ഈ വചനവുമായി നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുക. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും, നിന്റെ വലതുഭാഗത്ത് എന്നുണ്ട്? എന്നും എവരിഡേ പ്രമോദങ്ങളും ഉണ്ട്. പ്രിയ സഹോദരങ്ങൾ, ഞാൻ പറയുന്നത് ഇത് വായിച്ചത് കൊണ്ട് ദർ ഇസ് നോ മീനിങ്. ഇതിന്റെ മുമ്പിൽ ഇരിക്കണം. ജീവന്റെ വഴി, എന്താണ് ജീവന്റെ വഴി? സന്തോഷ പരിപൂർണത, വലതുഭാഗത്തെ പ്രമോദങ്ങൾ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, അവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് ഓടരുത്, അവിടെ തന്നെ ഇരിക്കുക. വളരെ ശാന്തമായിട്ട് അവിടെ തന്നെ ഇരിക്കുക. ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങണം. വചനം നമ്മൾ ആ വചനത്തെ നമ്മൾ ധ്യാനിക്കണം. ധ്യാനിച്ചു കഴിയുമ്പോൾ ഈ വചനത്തിലൂടെ നമ്മൾ കാണുന്നത് ദ ഫേസ് ഓഫ് ഗോഡ്, ദ ഫേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് കാണുന്നത് വരെയും നമ്മൾ, നമുക്ക് വേണേൽ വായിക്കാം, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരുന്നു, നിന്റെ സന്നിധി സന്തോഷ പരിപൂർണതയുണ്ട്, നിന്റെ വലതുഭാഗത്ത് നിന്ന്. ഇത് വായിച്ചിട്ട് എഴുന്നേറ്റ് പോകേണ്ടു. ദർ ഇസ് നോ മീനിങ്. പ്രിയ സഹോദരങ്ങളെ, അവിടെ തന്നെ ഇരിക്കുക. ആ വചനം നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ഇരിക്കുക. ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഈ വചനത്തിന്റെ ഓരോ കാര്യങ്ങളും ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ വചനത്തെ എന്റെ ഉള്ളിലേക്ക് നീ ഇറക്കി തരണമേ. നിന്റെ സന്നിധി എന്താണെന്ന് ഒരു വെളിപ്പാട് എനിക്ക് തരണമേ. നിങ്ങൾ നോട്ട്ബുക്കും പേനയുണ്ടായിരിക്കണം, എഴുതി വെക്കുക. എന്താണ് ദൈവം നിങ്ങളെ പഠിപ്പിച്ചത്? നമ്മുടെ ഹൃദയം ദൈവ തേജസ് കാണും. പ്രിയമുള്ള, വീണ്ടും വായിക്കാം 62 സങ്കീർത്തനത്തിന്റെ 5 വാക്യം. Psalm 62:5. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുന്ന മാത്രമേ ഉള്ളൂ. 62 സങ്കീർത്തനം അതിന്റെ 5 വചനം.
എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കാം.
പ്രിയമുള്ളവരെ, ഓടി ഓടി എഴുന്നേറ്റ് ഓടരുത്, അവിടെ തന്നെ ഇരിക്കണം. എന്റെ ഉള്ളമേ നീ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എന്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. ഞാൻ പറയട്ടെ പ്രിയ സഹോദരങ്ങൾ, ഞാൻ കണ്ടു വളരെ പ്രാക്ടിക്കലായിട്ട് പറയട്ടെ. നിങ്ങൾ ദൈവവചനം തുറന്നു, Psalm 62:5 നിങ്ങൾ ഇരിക്കുക. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ 10 സങ്കീർത്തനം എന്ന് വായിക്കാൻ തീരുമാനിക്കരുത്. അത് നമ്മുടെ ഒരു ചുമ്മാ സാറ്റിസ്ഫാക്ഷനാ എന്ന് ഞാൻ 10 വായിച്ചെന്ന്. അവിടെ തന്നെ ഇരിക്കുക എന്ന് നമ്മുടെ ഉള്ളത്തോട് പറയണം. എന്റെ ഉള്ളമേ നീ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എന്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. നമ്മോട് ചോദിക്കണം, എന്റെ ഉള്ളമേ. നമ്മുടെ ഹൃദയം എന്തിയെന്നറിയോ, ഈ പടപടപടപടാന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അനേക ടെൻഷൻ നമുക്കുണ്ടായിരിക്കും. നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ഭാരം, രോഗത്തിന്റെ റിപ്പോർട്ടുകൾ, ഓഫീസിലെ പ്രോബ്ലം, ഫൈനാൻഷ്യൽ ക്രൈസിസ്, ഇതിൻ്റെ എല്ലാം മധ്യത്തിലേക്ക് ഈ വചനമായിട്ട് ഇരുന്നിട്ട് പറയണം, എന്റെ ഉള്ളമേ. എന്താ പറയുന്നറിയോ, കീപ് സൈലന്റ്, മിണ്ടായിരിക്കാനാ പറഞ്ഞത്. എന്റെ ഉള്ളമേ നീ മിണ്ടാതിരിക്കുക. ആരെ നോക്കി? ദൈവത്തെ നോക്കുക. ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എന്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. മൈ എക്സ്പെക്ടേഷൻ ഇസ് ഫ്രം ഹിം, മൈ ഹോപ്പ്. പ്രിയമുള്ളവരെ, 42 സങ്കീർത്തനത്തിന്റെ 7 വാക്യം ഞാൻ ചില ഉദാഹരണം. Psalm 42:7 അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഡീപ് കോളത്ത് ഡീപ് എന്ന് പറയുന്ന ആ 42 സങ്കീർത്തനത്തിന്റെ 5 വാക്യം വായിച്ചാട്ടെ.
എന്റെ ആത്മാവേ നീ വിഷാദച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്?
നമ്മൾ ഈ വചനം ധ്യാനിക്കണം. ഞാൻ പറയും നമ്മൾ വായിക്കരുത്. എന്റെ ആത്മാവേ, നമ്മൾ നമ്മോട് ചോദിക്കണം, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്?
ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക.
ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അടുത്തത്,
അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്ന് ഇങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും.
സ്ത്രീയുള്ളവരെ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ അവനെ ഇത് വായിക്കാം. നമ്മൾ എന്നാ ചെയ്യണം? എന്തു ഇത് വായിച്ചു, ഇത് ധ്യാനിക്കുക. എന്റെ ആത്മാവേ, നമ്മൾ ദൈവസേന ശാന്തമായിട്ട് ഇരിക്കുക. എന്റെ ആത്മാവേ, നമുക്ക് ഒത്തിരി ടെൻഷൻസ് ഉണ്ട്. നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുക, നീ എന്തിനാണ് വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത്? ഹോപ്പ് ഇൻ ഗോഡ്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എന്റെ മുഖപ്രകാശകരക്ഷയും എന്റെ ദൈവമാകുന്നുവെന്ന് എന്നിങ്ങനെ ഞാൻ പണ്ടങ്ങനെ സ്തുതിച്ചിട്ടുണ്ടെന്നേ. എന്നിങ്ങനെ ഞാൻ എന്ത് ചെയ്യും? ഇനിയും നിന്നെ സ്തുതിയുണ്ടോ പ്രിയമുള്ളവരെ? നമ്മുടെ വ്യക്തിപരമായ ജീവിതം നമുക്ക് ദൈവസ്തുതി ഉണ്ടോ? ചർച്ചിലല്ല, ഉണ്ടോ? നമ്മുടെ ആത്മീയമായിട്ട് നമ്മൾ എങ്ങനെയാണെന്ന് അറിയാനൊരു ടെസ്റ്റാണ്. ചർച്ചിലല്ലാതെ നാം ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ, ദൈവത്തെ യഥാർത്ഥമായിട്ട് നന്ദി പറയുന്നെങ്കിൽ, കൃപയിലാശ്രയിച്ച് ചോദിക്കട്ടെ, നമുക്കെല്ലാവർക്കും സംസാരിപ്പാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. എല്ലാവരും ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം അതിനുള്ള ആശയവിനിമയം നടത്താനുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ അധരങ്ങൾ ഈ വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തെ നാം സ്തുതിക്കാനായിട്ട് നാം ഏൽപ്പിച്ചു കൊടുക്കുമോ? നമുക്കതിൻ്റെ വില അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ഒരിക്കലും ആശുപത്രിയിൽ, ഒരു ക്യാൻസർ ഹോസ്പിറ്റലിൽ ഒരു യൗവനക്കാരന് അവൻ്റെ നാവിന് ക്യാൻസർ വന്നിട്ട് നാവിലൊരു സർജറി ചെയ്യാൻ പോവുക, ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കറിയത്തില്ല, ഇപ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങളോട് പറയാം, നിനക്ക് അനസ്തേഷ്യ തരുന്നതിന് മുമ്പ് ഒരുപക്ഷെ നീ ജീവിതത്തിൽ പറയുന്ന അവസാന വാക്കായിരിക്കും അത്. ഈ ഓപ്പറേഷൻ ഫെയിലായാൽ പിന്നെ നിന്റെ മരണം വരെയും നിനക്കൊരു വാക്ക് പോലും പറയാൻ കഴിയത്തില്ല. ആ വ്യക്തി പറഞ്ഞ, തനിക്കിനി ആ സംസാരശേഷി കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല, ആ വ്യക്തി പറഞ്ഞ വാക്ക് ഞാൻ വായിക്കും. യേശു ക്രിസ്തു എനിക്ക് പകരമായി മരിക്കുവാൻ ഏൽപ്പിച്ച ദൈവത്തിന് സ്തോത്രം. പ്രിയസൗരങ്ങളെ, നമുക്ക് നമ്മുടെ ചോദ്യം ചോദിക്കാം, എന്റെ നാവുകൊണ്ട് പിറുപിറുപ്പിന്റെയും പരാതിയുടെയും പരിഭവങ്ങളുടെയും കുറ്റം പറച്ചിലിന്റെയും അവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ ഏൽപ്പിച്ചു കൊടുത്തോ? കർത്താവ്, എന്റെ നാവ് എത്ര വലിയ ദൈവത്തിന്റെ ദാനമാണ്, കർത്താവിനെ സ്തുതിപ്പാനായി നാം എത്ര പേർ തീരുമാനിക്കുന്നു. ചുമ്മാതുള്ള സ്തുതിയല്ല, റിയലായി ധ്യാനങ്ങളിൽ ധ്യാനപീഠം അതിൽ കയറി ഉള്ളിലെ കണ്ണുകൾ കൊണ്ട് കർത്താവിനെ ടഫ് ടൈമിൽ കണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളെല്ലാവരും സുഖകരമായ ഒരു ഈസി ചെയറിൽ ഇരിക്കുന്ന അനുഭവമല്ല ഞാൻ പറയുന്നത്. വളരെ ടഫായിട്ടുള്ള സാഹചര്യങ്ങൾ, ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ പ്രശ്നങ്ങൾ, പൈശാചിക പോരാട്ടങ്ങൾ, പാപത്തിന്റെ പ്രലോഭനങ്ങൾ, ലോകത്തിന്റെ മോഹങ്ങൾ, കുഞ്ഞുങ്ങളുടെ അനുസരണക്കേട്, പരാജയങ്ങൾ, ഫിനാൻഷ്യൽ ക്രൈസിസ്, ജപ്തി നോട്ടീസുകൾ എല്ലാം വരുമ്പോൾ ഓടി ദൈവസന്നിധിയിലേക്ക് ചെന്നുകൊണ്ട്, അപ്പോൾ മാത്രമല്ല പ്രിയമുള്ളവർ, അതാണ് നമ്മുടെ പ്രോബ്ലം. നമ്മൾ ചെല്ലുന്നുണ്ട്, എപ്പോൾ മാത്രമെന്നറിയോ? നമുക്കൊരു വലിയ ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ഓടി ചെന്ന് ദൈവം, നമ്മൾ ദൈവമല്ലാതെ വേറെ ആരും ഇല്ല. ഒരിക്കലൊരു കൊച്ചുകുട്ടി, അവളുടെ വലിയൊരു വീടാണ്, ആ വീട്ടിലെ ഗോവണി കയറുന്ന സമയത്ത് കറണ്ട് പോയി. അപ്പൊ അവളുടെ അമ്മ, കൊച്ചുകുട്ടി അമ്മ പറഞ്ഞു, മോളെ നിനക്ക് എന്തെങ്കിലും പേടി വരുമ്പോൾ ആരെ കൂട്ടി വിളിക്കണം? യേശുവിനെ വിളിക്കണം. അവൾക്ക് പെട്ടെന്ന് ആരും കൂടെ ഇല്ല, ഗോവണി മോളിലോട്ട് കയറിയാൻ വേണം. ആ കൊച്ചുകുട്ടി പറഞ്ഞു, ജീസസ് കം വിത്ത് മീ ലോർഡ്, കർത്താവ് എനിക്ക് പേടിയാ, നീ എന്റെ കൂടെ വരണം. അങ്ങനെ അവൾ ആ ഗോവണി കയറി ചെന്ന് മോളിൽ ചെന്നപ്പോൾ അവൾ പറഞ്ഞു, ബൈ ജീസസ്, ഇനിയും കാണാം. പലപ്പോഴും നമ്മൾ അങ്ങനെയാ, ഒരു പ്രതിസന്ധി, ഒരു ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, നമ്മൾ പറയാണ് കം വിത്ത് മീ ലോർഡ്, കം വിത്ത് മീ, എല്ലാം കഴിയുമ്പോൾ നമ്മൾ പറയുന്നു സി യു ജീസസ്, ബൈ, ഇനി അടുത്ത പ്രശ്നത്തിന് നമുക്ക് കാണാം. അല്ല, എന്റെ ഉള്ളമേ നീ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എന്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു, നീർച്ചാലി തേടുന്ന മാൻപേടയെ പോലെ എന്റെ ഉള്ളം നിനക്കായി കാംക്ഷിക്കുന്നു, അങ്ങനെ നിന്റെ ബലവും നിന്റെ മഹത്വവും. പ്രിയമുള്ളവരെ, 62 സങ്കീർത്തനത്തിന്റെ 42 കൂടെ വായിച്ചിട്ട് വായിക്കാം. സാംസ് 42:7, സങ്കീർത്തനങ്ങൾ നമ്മെ ദൈവത്തോട് ആഴമായിട്ട് അടുപ്പിക്കട്ടെ. നിന്റെ നീർച്ചാട്ടങ്ങൾ ഇരിച്ചിലാൽ വിളിക്കുന്നു, ഡീപ് കോൾ തണ്ടു ദ ഡീപ്പ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന്റെ ആഴങ്ങളിലേക്കുള്ള നിലവിളിയാണ്, നിലവിളിയാണത്. ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ആഴത്തിൽ നമ്മൾ വിളിക്കാറുണ്ടോ? കർത്താവ്, നമ്മൾ വിളിക്കും, നമ്മൾ ചുമ്മാ പുറമേ നിന്ന് വിളിക്കുമായിരിക്കാം. എന്നും തീരുമാനിക്കുക, കർത്താവ് നീ എന്നെ സഹായിക്കണം, പരിശുദ്ധാത്മാവിനാൽ റിയൽ ആയിട്ടുള്ള ഒരു നിലവിളി എന്റെ ജീവിതത്തിൽ നൽകണമേ. പ്രിയമുള്ളവരെ, യുദ്ധത്തിന്റെ സമയത്ത് ദാവീദ് എന്താണ് ചെയ്തത്? യഹൂദ മരുഭൂമിയിൽ ഒളിച്ചിരിക്കുമ്പോൾ 62 സങ്കീർത്തനത്തിന്റെ 5 വാക്യം നമുക്ക് വായിക്കാം. സാം 62:5, 62 സങ്കീർത്തനത്തിന്റെ 5 വാക്യം. ഇതൊക്കെയും പ്രാർത്ഥനകളാണ് പ്രിയമുള്ളവർ, വായിച്ചാട്ടെ.
എന്റെ ദൈവമേ, എന്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക.
എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി നീ മൗനമായിരിക്കുക.
എന്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു.
അപ്പോഴുള്ളവരെ അടുത്തൊരു വാക്കുണ്ട്, അങ്ങനെ നിന്റെ ബലവും 63:2
അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന്
അങ്ങനെ നിന്റെ ബലവും നിന്റെ മഹത്വവും ഞാൻ കാണേണ്ടതിന്
ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു.
ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ
നിന്നെ നോക്കിയിരിക്കുന്നു.
പുള്ളി എവിടെ ഇരിക്കുന്നേ? യഹൂദ മരുഭൂമി ഇരിക്കുന്ന പാർട്ടി പറയുക, അങ്ങനെ നിന്റെ ബലവും നിന്റെ മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രിയമുള്ളവരെ, നീ ആരെങ്കിലും പറഞ്ഞ പ്രശ്നം അറിയോ സഹോദരൻ? ഞാൻ രാവിലെ ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് സെപ്പറേറ്റഡായി ദൈവത്തിന് വേണ്ടി ഒരു സമയം ഉണ്ടായിരിക്കണം. ചില പറയുന്ന ഞാൻ എനിക്ക് അങ്ങനൊന്നുമില്ല, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക അല്ല, സെപ്പറേറ്റഡായി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ പലപ്പോഴും എന്നാ നേരം നമ്മളാ സംസാരിക്കുന്നത്, ശരിയല്ലേ? പ്രാർത്ഥനയുടെ ആദ്യത്തെ പോയിന്റ് തൊട്ട് ലാസ്റ്റത്തെ പോയിന്റ് വരെ നമ്മൾ തന്നെ സംസാരിക്കുക. നമുക്കതൊന്ന് അവസാനിപ്പിച്ചാലോ? 10-15 വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂ സംസാരിക്കുകയല്ലേ, പറയണം. പക്ഷെ ദൈവം എന്തേ, ദൈവമേ നിനക്കെന്താ എന്നോട് പറയാനുള്ളത്? എന്റെ ഉള്ളമേ നീ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കി ഞാൻ ഇരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇസ്ഹാക്ക് എവിടെയാ? ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നാം ദൈവസന്നിധിയിൽ ഇരിക്കാൻ വേണ്ടി നമുക്ക് ഒരു സ്ഥലവും ചെറിയ വീടായിക്കോട്ടെ ഒരു സമയം നമുക്ക് ആവശ്യമാ, നമുക്ക് ആവശ്യമാ. എന്നാൽ അവിടെ വെച്ച് മാത്രം നമ്മൾ അവസാനിപ്പിക്കരുത്. ഇസ്ഹാക്ക് എവിടെയാണ് ദൈവത്തെ ധ്യാനിച്ചത്? എന്തോ വെളിമ്പ്രദേശത്ത് ഇസ്ഹാക്ക് ദൈവത്തിന്റെ തേജസ്സിനെ അവൻ ധ്യാനിച്ചു. യാക്കോബോ കല്ല് തലമണിയായി വെച്ച് കിടന്നുറങ്ങിയവൻ ഏതോ വെളിമ്പ്രദേശത്ത് ഹീ സോ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, അവൻ ദൈവത്തിന്റെ തേജസ് കണ്ടു. മോശയോ പർവ്വതത്തിലേക്ക് മനഃപൂർവ്വമായി കയറിപ്പോയി, അവിടെ ദൈവത്തിന്റെ തേജസ് ദൈവത്തോട് ചോദിച്ച് മോശ ആ ദൈവത്തിന്റെ തേജസ് കണ്ടു. ഏലിയാവോ ചൂരച്ചെടിയുടെ ചുവട്ടിൽ ഡൗണായി കിടക്കുമ്പോൾ അവിടെ ഏലിയാവ് ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ഹന്നായോ ഹന്ന തീർച്ചയായും ഒരു ദൈവാലയത്തിൽ വെച്ച് ഷീ സോ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. ദാനിയേലോ ദാനിയേല് തന്റെ ഓഫീസിൽ, ദാനിയേല് തന്റെ ക്വാർട്ടേഴ്സിൽ, അങ്ങനെ പറയാം, ദൈവം അവിടെ മാത്രമല്ല, ദാനിയേല് സിംഹക്കുഴിയിലും ദൈവത്തിന്റെ തേജസ് കണ്ടു. ഹെബ്രായ ബാലന്മാരോ ടീച്ചറുകളുടെ നടുവിൽ ദേ സോ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, നാലാമനായി നിൽക്കുന്നവൻ. പ്രിയമുള്ളവരെ, നാം മുമ്പ് ധ്യാനത്തിൽ ഓർത്തു പൗലൂസും ശീലാസും, അവരെവിടെയാണ് ദൈവദേശ കണ്ടത്? കാരാഗ്രഹത്തിൽ അർദ്ധരാത്രിയിൽ. ദേ സോ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. യോഹനാൻ എവിടെയാണ് ദൈവദേശ കണ്ടത്? പത്മോസിൽ. നമ്മുടെ കർത്താവ് യേശു അവൻ നിർദ്ധിത പ്രദേശത്ത് വാങ്ങിപ്പോയി പിതാവുമായിട്ടുള്ള കൂട്ടായ്മ അവൻ കണ്ടുകൊണ്ടേയിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മൾ അവിടുത്തെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കർത്താവുമായിട്ട് ഇന്റിമസിയിലേക്ക് അവന്റെ തേജസ് കാണുവാൻ തക്കവണ്ണം ഒരിക്കൽ ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ചു. ആ ചിത്രം എങ്ങനെയായിരുന്നു? അദ്ദേഹം വരച്ചത് എങ്ങനെയാണ്? ഒരു ഒരു വീടിന്റെ വാതക്കിൽ നിന്ന് യേശു തുളസിയായിട്ട് മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പിക്ചറാ. അപ്പൊ അവിടുത്തെ കൊച്ചി ചോദിച്ചു, ഡാഡി എന്താ വീട്ടുകാർ തുറക്കാത്ത? യേശു ഇത്രയും സമയമായിട്ട് മുട്ടിക്കൊണ്ടിരുന്നിട്ടും എന്തുകൊണ്ടാണ് ആ വീട്ടുകാര് തുറക്കാത്തത്? അപ്പൊ അദ്ദേഹം വളരെ സരസമായിട്ട് മറുപടി പറഞ്ഞു, ആ വീട്ടുകാരിവിടോ നിലവറയിൽ ഇരിക്കുക, ഏതോ ഒരു നിലവറയിൽ അടച്ചിരിക്കുകയാണ് ഇൻ എ കംഫർട്ട് സോൺ. അതുകൊണ്ട് യേശുവിന്റെ ആ ഒരു ഒരു വിളി, യേശുവിന്റെ ആ ഒരു മന്ദസ്വരം കേൾക്കാതെ വണ്ണം അവർ തങ്ങളെ തന്നെ അടച്ചു വെച്ചിരിക്കുക. നമുക്ക് എഴുന്നേറ്റ് വരാം സഹോദരങ്ങളെ. കർത്താവിന്റെ ഇമ്പകരമായ ശബ്ദം വിളിക്കുന്ന ഓരോരുത്തരും ഞാൻ വിളിച്ചു ചോദിക്കട്ടെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കടന്നുപോയ സ്ട്രഗിൾസിൽ നിങ്ങളെ ബലപ്പെടുത്തിയത് ഞാൻ ധൈര്യത്തോടെ പറയാം, ദൈവം നിങ്ങൾക്ക് തന്ന വചനമായിരുന്നു, ദൈവം നിങ്ങൾക്ക് തന്ന ശബ്ദമായിരുന്നു, അല്ലയോ? ഹല്ലേലൂയ. മനുഷ്യരുടെ വാഗ്ദാനമോ? അത് പൊള്ളയാ, വിശ്വസിക്കരുത്. മനുഷ്യന്റെ ചില കാര്യങ്ങളൊന്നുമല്ല എന്നെ നിങ്ങളെ നിർത്തിയത്, ദൈവത്തിന്റെ വചനമാണ്. പ്രിയമുള്ളവരെ, ഇനി പിശാജ് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരു സ്ഥലം നമ്മൾ ഒപ്പിച്ചതുപോലെ ചിലപ്പോൾ ഒരു ശോധനയായിരിക്കാം, വിശ്വാസത്തിന്റെ പരിശോധനയായിരിക്കാം.
പിശാചു എന്ന് പറഞ്ഞ കാര്യം എന്നാണെന്നറിയാവും. തീർച്ചയായിട്ടും ബാലശിക്ഷയുണ്ട്, അത് മറ്റൊരു ഒരു വശം. അതിലേക്ക് ഞാൻ അതിലേ നമ്മൾ കേൾക്കുന്നുണ്ട്. പിശാചു എന്ന് പറയുന്ന ആദ്യത്തെ കാര്യം എന്താ? നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നും ഇല്ല. റിപ്പൻറ് ചെയ്യണം, നാം റിപ്പൻറ് ചെയ്യണം, ദാറ്റ് ഇസ് അനദർ തിങ്. പക്ഷെ പിശാചു നമ്മളോട് പറയുന്നത് ഈ ശോധന വന്നതിന്റെ കാരണം ഉറപ്പാ എന്താ പറഞ്ഞാട്ടെ? എന്തോ എനിക്കറിയാം നിങ്ങൾ പറയാൻ പോകുന്ന എന്താ. ആ സഹോദരൻ ആ ശോധന വന്നതിന്റെ കാരണം എന്നാ? പെട്ടെന്ന് പറഞ്ഞു. ഓ, ഉറപ്പിച്ചില്ല, നമ്മൾ ഹൃദയത്തിൽ കരുതിയ കാര്യം പറഞ്ഞു. എന്താ? എന്തോ പാപം ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പാപം ചെയ്തതിനനുസരിച്ചാണെങ്കിൽ എന്നെ നിങ്ങളെയൊക്കെ പണ്ടേ പെട്ടി വെച്ച് പാട്ടുപാടി അടക്കേണ്ട സമയം കഴിഞ്ഞു. അവൻ നമ്മുടെ അകൃത്യങ്ങൾ കൊത്തോണം നമ്മോട്. ഇനി നമ്മുടെ ജീവിതത്തിൽ പിശാചു പറയുക, നീ പാപം ചെയ്തുകൊണ്ടാ ദൈവം നിന്നെ അടിക്കുന്നു പറഞ്ഞാൽ യഥാർത്ഥ മാനസാന്തരപ്പെട്ട ദൈവം നീ അന്ന് നമ്മൾ ലോജിക്ക് പറയരുത്. അവനോട് അവനോട് പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. അതെ പിശാചു, ബൈബിൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അസ്ത ഈസ്റ്റ് ഫ്രം ദ ഈസ്റ്റ് ഫ്രം ദ വെസ്റ്റ്, കിഴക്ക് പടിഞ്ഞാറോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട്. നീ പിശാചു പറഞ്ഞത് ഈ കിഴക്ക് എവിടാന്ന് നീ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വാ. കൊടുത്ത് പോയിന്ന നീ പോയിട്ട് കിഴക്ക്, കിഴക്ക് അതായത് ഈസ്റ്റ്, ഈസ്റ്റിന്റെ അറ്റം പോയി കണ്ടുപിടിച്ചിട്ട് വാ. എന്നിട്ട് നീ വരുമ്പോ ഞാൻ ഒരു പണിയോടെ നിന്നെ ഏൽപ്പിക്കാം. വെസ്റ്റ് എവിടെയാന്ന് പോയി നീ കണ്ടുപിടിച്ചിട്ട് വാ. എന്നിട്ട് ഇത് തമ്മിലുള്ള ദൂരം നീ അളന്നിട്ട് വാ. പ്രിയമുള്ളവർ, ഇങ്ങനെയാണ് സാത്താനെ എതിർക്കുന്നത്. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഇവിടെയുള്ളതിന്റെ തുടർച്ചയാണ് സ്വർഗം. മഹത്വപ്രത്യത്തെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ ദിവസവും രൂപാന്തരപ്പെടുന്നവൻ മാത്രമേ അന്ന് കാഹളം വിളിക്കുമ്പോൾ രൂപാന്തരപ്പെടുത്തുള്ളൂ. ദൈവദേശം കണ്ടു, രൂപാന്തരം ഉണ്ടായി, തേജസ്സുമേ തേജസ് പ്രാപിച്ചു, പിന്നെയും തേജസ് പ്രാപിച്ചു, പിന്നെയും തേജസ് പ്രാപിച്ചു. അങ്ങനെ ഒരു ദിവസം കാഹളം വിളിക്കുമ്പോൾ അതിന്റെ പൂർണ്ണതയിലെടുക്കപ്പെടും. അല്ലാതെ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, വചനം ധ്യാനിക്കാതെ, ദൈവത്തിന്റെ മഹത്വവും ബലവും കാണേണ്ടതിന് മുറിയടച്ച് കർത്താവിനെ കാത്തിരിക്കാതെ, ഏതോ ഒരു ദിവസം എങ്ങാണ്ടൂടെ നടക്കുമ്പം കാഹളം വിളിച്ച് ഉയരാമെന്ന് പ്രിയ സഹോദരങ്ങളെ, നമ്മെ നാമോ പിശാചോ ലോകമോ വഞ്ചിക്കരുത്. മഹത്വ പ്രത്യക്ഷത അതൊരു തുടർച്ചയാണ്, അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നടക്കുന്ന രൂപാന്തരമാണ്, അതിന്റെ പൂർത്തീകരണമാണ് ശരീരത്തിന്റെ രൂപാന്തരമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹാനോക്ക് അവൻ ഈ മഹത്വം കാണുന്നവനായിരുന്നു. ടഫ് ടൈം ആയിരുന്നു ഹാനോക്കിന്റെ. നമുക്കറിയാം, നിങ്ങൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്, ഹാനോക്കിന്റെ സമയം എന്ന് പറഞ്ഞാൽ വളരെ ടഫ് ടൈം ആയിരുന്നു. പക്ഷെ ഹാനോക്ക് എന്ത് ചെയ്യുന്നറിയാവോ? അവന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത, ദൈവത്തിന്റെ കൂടെ നടന്നു. അടുത്ത ലെവലിൽ സന്തോഷ പരിപൂർണത, വലതുഭാഗത്തെ പ്രമോദങ്ങൾ ഒരു ദിവസം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തി അവൻ എടുക്കപ്പെട്ടു. ഇതാണ് റാപ്ചർ എന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എന്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 17 സങ്കീർത്തനത്തിന്റെ 15 വാക്യം നമുക്ക് വായിക്കാം. സാം 17:15. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും,
ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട്
തൃപ്തനാകും. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാവുക. സഹോദരങ്ങളെ, ബക്സിങ്ങിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എത്ര സമയം പ്രാർത്ഥിക്കും? മറുപടി, എനിക്ക് തൃപ്തിയാകുന്നതുവരെ. പ്രിയ സഹോദരങ്ങളെ, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ആരുടെ മുഖത്തെയാ? കർത്താവിന്റെ മുഖത്തെയാ. ഞാൻ ഉണരുമ്പോൾ, when I awake, I shall be satisfied with thy likeness. ഞാൻ പറഞ്ഞ എന്തിനാ ഈ വാക്യമൊക്കെ പറയാനറിയോ? ഈ വചനമായിട്ട് അനേകം മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യണം. ചുമ്മാ വായിച്ചിട്ട് എന്താ സഹോദരങ്ങളെ, നമുക്കറിയോ ഒരു പ്രയോജനവും ഇല്ല, ഒരു പ്രയോജനവും ഇല്ല. വെറുതെ വായിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പണ്ടൊരിക്കലേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു സഹോദരിക്ക് ഒരു വിവാഹാലോചന വന്നു. അവളുടെ വീട്ടിലൊരു പുസ്തകം ഉണ്ടായിരുന്നു, ഒരു ഒരു ഓദർ എഴുതിയേ. അവളെ നോക്കിയിട്ട് ബോറിംഗ് ആയിട്ട് അവൾ മാറ്റിവെച്ചു. അങ്ങനെ വിവാഹാലോചന വന്നു. എൻഗേജ്മെന്റിന്റെ കഴിഞ്ഞ് എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്ത് അവള് ആ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ പുസ്തകം വല്ലതും എഴുതിയിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ ചോദിച്ചേ? അപ്പോൾ പറഞ്ഞു, ഈ ഇതേ പേരിലുള്ള ഒരു പുസ്തകം എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനാ എഴുതിയത്. ആണോ? ഞാനത് വായിക്കാതെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞ് അവള് ഓടി വീട്ടിൽ ചെന്നിട്ട് എന്തെന്നറിയോ? അവൾ ഭയങ്കര കൊതിയോടെ ആ പുസ്തകം ഒറ്റയിരിപ്പിൽ വായിച്ചു തീർത്തായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്നറിയാമോ? എഴുതിയ ആള് അവളുടെ ഭർത്താവായപ്പോൾ
എഴുതിയവന്റെ പുസ്തകവുമായി വചനവുമായി ഒരു സ്നേഹബന്ധത്തിലേക്ക് എത്തിപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ എഴുതിയവനുമായി ഒരാത്മബന്ധം നമുക്കില്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് മനോരമ പത്രം പോലെയോ വേറേതെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു അക്ഷരം പോലെയോ തോന്നത്തുള്ളൂ. പ്രിയ സഹോദര, നിന്റെ ബൈബിൾ നീ പൂട്ടിവെക്കുക. ചില കാലങ്ങളെങ്കിലും ദൈവം നിനക്കൊരു വെളിപ്പാട് തന്ന് നിന്റെ മണവാളിനെഴുതിയ പ്രേമഗീതമാണെന്നുള്ള വെളിപ്പാട് കിട്ടുമ്പോൾ നാം പറയും, എന്റെ ഹൃദയ ശുഭവനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. നീ മനുഷ്യപുത്രമാല അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അതിരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് ഞാൻ തൃപ്തനാകും. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. 65 സങ്കീർത്തനത്തിന്റെ 4 വാക്യം വായിക്കാം. Psalm 64:5. ഈ വചനങ്ങൾ നാം ധ്യാനിക്കണമേ. വചന ധ്യാനത്തിലേക്ക് മടങ്ങി വരിക. അവന്റെ തേജസ് അനേക മണിക്കൂറുകൾ ഇരുന്നു കൊണ്ട് അവന്റെ മുഖം കാണുക. ദൈവത്തിന്റെ ഗ്ലോറി എന്താണെന്നൊരു വെളിപ്പാട് ദൈവം നമുക്ക് തരട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. വായിക്കുന്നതിന് അവസാനിപ്പിക്കട്ടെ. Psalm 65:4.
നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന്,
നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന്
നീ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
ഓ, ഇവനൊരു ഭാഗ്യവാന്, ആരാന്നറിയോ? നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ അവനൊരു അനുഗ്രഹിക്കപ്പെട്ടവനാ. അടുത്തവനാന്നറിയാവോ? ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട്
തൃപ്തന്മാരാകും.
അപ്പൊ വായിച്ച വചനം അവസാനിച്ചെങ്ങനെയാ? സാറ്റിസ്ഫൈഡ്, സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി, തൃപ്തി ദൈവം നമുക്ക് ഓഫർ ചെയ്യുന്ന. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മഹത്വം ഞാൻ പറഞ്ഞതിന്റെ. നമ്മൾ വിചാരിക്കും ദൈവമേ ഈ വിഷയങ്ങളൊക്കെ എന്ന് അവസാനിക്കും, നമുക്കറിയത്തില്ല. ഒന്ന് തീർന്നു കഴിഞ്ഞാൽ അടുത്ത വിഷയം, അടുത്ത കഴിയുമ്പോൾ അടുത്ത വിഷയം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടെന്നറിയാമോ? ലോർഡ്, ഷോ മീ ദൈ ഗ്ലോറി, നിന്റെ മഹത്വം നീ എന്നെ കാണിക്കണമേ. നിങ്ങളുടെ ഓഫീസിൽ നമ്മൾ ചിന്തിക്കുക, ഓഫ് വേർഡ്സ് ഓരോ ദിവസവും ടഫായിട്ട് വരിക, പുതിയ മാനേജര്, പുതിയ പ്രോജക്ട് തീരുന്നുമില്ല. നമ്മൾ ഓഹ് എന്താ ചെയ്യുക? കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ചിന്തിക്കുക, എന്തുമാത്രം സബ്ജക്ട്, ഞങ്ങളുടെ കൊച്ചുങ്ങളൊക്കെ പറയാനുണ്ട്, എന്തും മാത്രമാണ് പഠിക്കാനുള്ളത്. പഠിച്ചിട്ടും പഠിച്ചിട്ടും തീരുന്നില്ല. ഓരോ വർഷവും എത്രയെത്ര, ഓഹ് വലിയ ഭാരമായിട്ടാ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടതെന്നറിയാമോ? പ്രാർത്ഥിക്കണമേ, ലോർഡ് നിന്റെ തേജസ് എന്റെ കുടുംബത്തിൽ നീ വെളിപ്പെടുത്തണമേ. ലോർഡ് റിവീൽ യുവർ ഗ്ലോറി ഇൻ മൈ ഫാമിലി. ചർച്ചിൽ നാം പ്രാർത്ഥിക്കണം, ലോർഡ് റിവീൽ യുവർ ഗ്ലോറി ഇൻ ദ ചർച്ച്. ഓഫീസിരിക്കുന്നവർ പ്രാർത്ഥിക്കുക, ലോർഡ് റിവീൽ യുവർ ഗ്ലോറി ഇൻ മൈ ഓഫീസ്. ലോർഡ് റിവീൽ യുവർ ഗ്ലോറി. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട്. ഇനി ദൈവത്തെ അറിഞ്ഞ ദൈവമായിട്ട് കൂട്ടാമേ ആയിരിക്കും സൗരങ്ങളെ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ഒരു വചനം ധ്യാനിക്കുന്നിരിക്കട്ടെ. നിങ്ങൾ വായിക്കല്ലേ കേട്ടോ, ധ്യാനിക്കുക. ധ്യാനിച്ച് ആ വചനം നിങ്ങളുമായിട്ട് ഒന്നായി തീർന്നു, പിന്നെന്താ സാധാരണ ഉണ്ടാകുക? പിന്നെന്താ ഉണ്ടാകുക? ഒന്നുമില്ലേ? പുസ്തകം അടച്ചിട്ട് എഴുന്നേറ്റ് പോവോ? ഏ, എന്തു? ആ കറക്റ്റാണ്, വർഷിപ്പ്, ആരാധന വെളിപ്പെടും. പ്രിയമുള്ളവരെ, ആരാധന എന്താണെന്നൊക്കെ നമ്മൾ ഒത്തിരി ഒത്തിരി വ്യാഖ്യാനങ്ങൾ കേട്ടു. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു ഒരു പാട്ട് പാടുക, പിന്നെ അതിൻ്റെ അവസാനത്തെ ലൈൻ 25 പ്രാവശ്യം പാടുക, പിന്നെ ഒരേ താളത്തിൽ കുറേ സമയം കൈയടിക്കുക, അങ്ങനെ കൈയടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഒരു ഒരു ട്രാൻസിലാകുക, അപ്പോൾ യഥാർത്ഥ ആരാധന വെളിപ്പെട്ടു. ഫൂളിഷ്നസ്. ആരാധന എന്താണെന്ന് പറയാം, പ്രാകാരം കടന്ന്, വിശുദ്ധ മന്ദിരം കടന്ന്, അതിപരിശുദ്ധ സ്ഥലത്ത് നമ്മുടെ ദേഹമാകുന്ന ആ യേശുവിന്റെ ദേഹമാ തിരിശീല കീറി നമ്മുടെ സ്വയത്തെ താഴ്ത്തി വെച്ച് നമ്മുടെ കിരീടങ്ങളും ഡിഗ്രികളും സർട്ടിഫിക്കറ്റുകളും ഞാനെന്ന ഭാവവും എല്ലാം മാറ്റിവെച്ച് കൃപയിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൽ നിന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ ആ പതിപരിശുദ്ധ സ്ഥലത്ത് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ഗ്ലോറി കാണുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ് ആരാധന. ആ ആരാധനയിൽ ദൈവവുമായിട്ട് നമ്മൾ ഒന്നായിത്തീരുന്നു, കർത്താവുമായി പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് ഏകാത്മാവാകുന്നു. പ്രിയമുള്ള ആരാധനയുടെ ഒത്തിരി ഡെഫിനിഷൻ ഒക്കെ നമ്മൾ കേട്ടുകൊണ്ട് 25 സങ്കീർത്തനം അതിന്റെ 14 വാക്യം വായിക്കാമോ? Psalm 25, ഇതൊക്കെ ധ്യാനിക്കണം കേട്ടോ, വായിച്ചു വിടരുത്. Psalm 25:14-15.
യഹോവയുടെ സഖിത്വം,
ബ്യൂട്ടിഫുൾ, യഹോവയുടെ സഖിത്വം
തന്റെ ഭക്തന്മാർക്കുണ്ടാകും,
തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. പിന്നെ
അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു.
അടുത്ത വചനം,
എന്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാണ്.
വല്ലപ്പോഴും അല്ല പ്രിയമുള്ളവരെ, അതാ വിഷയം.
എന്റെ കണ്ണെപ്പോഴും. അപ്പൊ നമ്മൾ ചോദിക്കണം, എന്റെ കണ്ണെപ്പോഴും അങ്ങോട്ടാ? യഹോവെങ്കിലേക്കാണോ? അതിന്റെ പതിനാലാം വാക്യത്തിലേക്ക് മടങ്ങി വരാം. ദ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ജീസസ്, അല്ലെങ്കിൽ കമ്മ്യൂൺ ഓഫ് ജീസസ്. ദ സീക്രട്ട് ഓഫ് ദ ലോർഡ് ഈസ് വിത്ത് ദം ദാറ്റ് ഫിയർ ഹിം. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ ദൈവവുമായി ഒരു കൂട്ടായ്മയിലായിരിക്കുമ്പോൾ, പൗലോസ് സദാ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് വി വിൽ ഗെറ്റ് റെവലേഷൻ. അറിവല്ല, ദൈവം നമ്മോട് താൻ ആരാണെന്ന് വെളിപ്പെടുത്തും. അത് നിങ്ങൾ കുറിച്ചു വെക്കണം. എല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്, അതുമാത്രം പറയുക. ബാക്കിയുള്ളത് നിങ്ങൾ രഹസ്യമായി ദൈവം നിങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയിൽ സ്പെൻഡ് ചെയ്യുക. പ്രിയമുള്ളവരെ, ആരാധന എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒരു ഒരു എന്നെ ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ വായിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. സൃഷ്ടാവായ ദൈവത്തിന്റെ മുമ്പിൽ സൃഷ്ടിയായ മനുഷ്യന്റെ സാഷ്ടാംഗ പ്രണങ്ങമാണ് ആരാധന. ദൈവമേ, നീ എന്നെ സൃഷ്ടിച്ചു, നീ എന്നെ ഉണ്ടാക്കി, ഞാൻ നിനക്കുള്ളവനാകുന്നു. അങ്ങനെ ആകാശ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ട് ദൈവത്തെ പുകഴ്ത്തുന്ന കൂടെ നാം ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് ആരാധന. സെക്കൻഡ് തിങ്, മഹോന്നതനായ ദൈവത്തിന്റെ മഹത്വത്തിനും ശക്തിക്കും തക്കവണ്ണം അവന് മഹത്വം കരയറ്റുന്നതാണ് ആരാധന. എന്താണ് മഹോന്നതനായ ദൈവത്തിന്റെ മഹത്വത്തിനും ശക്തിക്കും തക്കവണ്ണം? നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റുമോ ദിവസങ്ങളെ? ഇനി അടുത്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ, ഇതൊന്നും അല്ലെങ്കിൽ, സ്നേഹസമ്പൂർണനായ ദൈവത്തിന്റെ മാർവിൽ ചാരിയിരുന്ന് അവനെ ചുംബിക്കുന്നതാണ് ആരാധന. ഈ ആരാധനയുടെ സ്തുതിയും ബഹുമാനവും സ്തോത്രങ്ങളും പുകഴ്ചകളും അവൻ അർപ്പിക്കുക. ഈ ആരാധന നമുക്ക് മിസ്സായെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, വി മിസ്ഡ് എവറിത്തിങ് ഇൻ അവർ ലൈഫ്. കുറിച്ചു വെക്കുക, ഈ ആരാധന നമുക്ക് നഷ്ടമായെങ്കിൽ നമ്മുടെ ജീവിതത്തിലെല്ലാം നഷ്ടമായി. ഈ ആരാധന യഥാർത്ഥ വർഷിപ്പ് ഇല്ലാത്ത എല്ലാ ലാഭങ്ങളും നഷ്ടമെന്ന് എഴുതി വെക്കുക. മഹോന്നതനായ ദൈവത്തിന്റെ മാർവിൽ ചാരിയിരുന്ന് അവനെ ചുംബിക്കുന്നതാണ് ആരാധന. ഈ ഒരു കൂട്ടായ്മയിലേക്ക് അപ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഈ ആരാധന കഴിഞ്ഞ് നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ഇറങ്ങി വരുമ്പം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, ഒന്നും നിങ്ങളെ ബാധിക്കുകയില്ല. ബിക്കോസ് യു സോ ഗോഡ്, നിങ്ങൾ ദൈവത്തെ കണ്ടച്ച വരുന്നേ. ഇത് മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇറങ്ങി വരുന്ന സകല ഫോൺ കോളുകൾ നമ്മളെ ബാധിക്കും, നമ്മുടെ വീട്ടുകാരുടെ സകല പെരുമാറ്റങ്ങൾ നമ്മളെ ബാധിക്കും, നമ്മുടെ അയൽവക്കക്കാരെ, ഓഫീസ് ബസ്സുകാരെ എല്ലാം ബാധിച്ച് നമ്മൾ ആകെപ്പാടെ ഈ പട്ടണത്തിൽ വചനമറിയാവുന്ന ഒരു ഇറിറ്റേറ്റഡ് മനുഷ്യനായിരിക്കും, വചനമെല്ലാം അറിയുന്ന ഒരു അക്ഷമനായ വ്യക്തി. പ്രിയസഹോദരങ്ങൾ, ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. എന്താണ് എല്ലാത്തിനും പൂർത്തി വരുത്തുന്നത് പറയാമോ? സോളമൻ ആലയം മനോഹരമായിട്ടാണ് പണിതേ, കർത്താവ് പറഞ്ഞു വെച്ച് കറക്റ്റായിട്ടാണ് പണിതേ, കർത്തന് നിറമനുസരിച്ച് ആണി വരെ കറക്റ്റായിട്ട് വെച്ചു. പക്ഷെ ഒരു കാര്യം സലോമൻ അറിയായിരുന്നു, എന്തില്ലെങ്കിൽ ആലയം പൂർണ്ണമാകുന്നില്ല. ഒന്ന് പറഞ്ഞാട്ടെ, ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. പുള്ളി പ്രാർത്ഥിച്ചു, ലോർഡ് ഫിൽ ദ ടെമ്പിൾ വിത്ത് യുവർ ഗ്ലോറി. യഹോവയുടെ ആലയത്തിലേക്ക് ദൈവ തേജസ് ഇറങ്ങി വന്നറച്ചു. അവർ പേഴ്സണൽ ഡിവോഷണൽ ലൈഫ്, the glory of the Lord is not there, it is incomplete. Our family life, devathinte tejas avade illa engil, it is incomplete. Endo onnu korayunnunda in the church, devathinte glory avade illa engil, baaki endellam undengil njan parayam, aa church complete alla. Oru paksha sondam kettadangalo, aneka vaahanangalo, missiono, whatever it may be, njan parayam idonnu ella ullu nalladana, pakshe idonnum illengil njan parayam ഹാലലൂയ്യ. ആ സൂര്യപക്ഷ ദരിദ്രമായ അവസ്ഥയിലൂടെ, ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെ ആ സഭ കടന്നുപോയാൽ ഞാൻ പറയാം, അവിടെ ദൈവത്തിന്റെ തേജസ് ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഉണ്ട്. ഹാലലൂയ്യ, ഹാലലൂയ്യ. പ്രിയ സഹോദരങ്ങളെ, ടഫ് ടൈമിലൂടെ കടന്നു പോകുമ്പോൾ ചോദിക്കുക, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ്? ലോർഡ്, ഷോ മീ ദൈ ഗ്ലോറി, നിന്റെ തേജസ് എന്നെ കാണിക്കണമേ, നിന്റെ തേജസ് എന്നെ കാണിക്കണമേ. മോശം അത് കണ്ടു. മോശം വീണ്ടും വചനം എഴുതാൻ തുടങ്ങി. കർത്താവിന്റെ കൂടെ അവൻ ആ കൂട്ടായ്മയിലേക്ക് വീണ്ടും കടന്നു വന്നു. ഞാൻ ആ വാക്യങ്ങളെ അവസാനിപ്പിക്കുകയാണ്. ഐ വാണ്ട് മൈ പീപ്പിൾ ടു ലവ് മീ, നോട്ട് ബാൻഡ് ഓഫറിങ്. പച്ച മലയാളത്തിൽ പറയാം, സ്തോത്ര കാഴ്ച എനിക്ക് വേണ്ട, എല്ലാം നിറച്ച് ആരാധിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല, കൂട്ടായ്മകൾ ഇന്ന് ഇത്ര അറ്റൻഡ് ചെയ്യണമെന്നില്ല, ഉപവാസ പ്രാർത്ഥനയല്ല, നാലു പേർക്ക് ട്രാക്ട് കൊടുക്കുന്നല്ല, ഇതെല്ലാം ഉണ്ട്. ബട്ട് ഐ വാണ്ട് മൈ പീപ്പിൾ ടു ലവ് മീ, നോട്ട് ബാൻഡ് ഓഫറിങ്സ്. And I want my people to know me, not sacrifices. രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിലൂടെ ആവശ്യപ്പെട്ടത്.
ഒന്ന്, എന്നെ സ്നേഹിക്കുക, എന്നെ അറിയുക. ഞാൻ ഈ വാക്യങ്ങളെ അവസാനിപ്പിക്കട്ടെ. ഹോശയാറിന്റെ മൂന്നൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ദൈവമായ കർത്താവ്, ഇത് ഈ മെസ്സേജ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. ഭവനത്തിൽ പോയി നിങ്ങളുടെ കഥ അടച്ചുകൊണ്ട് ശാന്തമായി ദൈവത്തിന്റെ തേജസ് വെളിപ്പെടും വരെയും അവനെ കാത്തിരിക്കുക, ദിവസങ്ങളെ വേർതിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ചിലരെങ്കിലും ഞാൻ പറയാം, ഈ സ്ഥലത്തു നിന്നെങ്കിലും ഒരു ചില ദിവസങ്ങളെങ്കിലും മാറി കർത്താവിന്റെ കൂടെ ഒറ്റയ്ക്ക് ഇരിക്കുക, ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക, ദൈവത്തിന്റെ മഹത്വം കാണുക. ഹോസിയ ചാപ്റ്റർ 6:3.
നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കാം.
മതി, നാം ഒരു കാര്യം മാത്രം അറിയുക, യഹോവയെ അറിയുവാൻ നമ്മുടെ ഭാഗത്തൊരു ഉത്സാഹം ഉണ്ടാകണം. നമ്മുടെ ഭാഗത്ത് കർത്താവിനെ അറിയുവാൻ നാം ഉത്സാഹിക്കണം. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്, അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. പ്രിയമുള്ള, ഞാൻ ഈ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. നമുക്ക് ഉത്സാഹിക്കാം. വളരെ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് ആത്മീയമായിട്ട് യാതൊരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ലയോ, ഷോപ്പാണെങ്കിൽ ഞാൻ പറയാം, ആ കടയോട് അടച്ചിടുക. ജോലിക്കാരെ ആയിരിക്കും ചിന്തിക്കുക, ഒരു ലീവിന് എഴുതി കൊടുക്കുക. ആസ് എ ഫാമിലി ആർ ആസ് എ പേഴ്സൺ, സെറ്റ് അപ്പാർട്ട് ടൈം വിത്ത് ദ ലോർഡ്. കർത്താവിന്റെ കൂടെ ഇരിക്കുക. കർത്താവേ, നിന്റെ മഹത്വം ഏതളവിൽ ഞാൻ കണ്ടെങ്കിലേ എനിക്കിന്ന് എന്റെ ജീവിതത്തെ ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കർത്താവ് എന്നെ സഹായിക്കണമേ, നീ എന്നോട് സംസാരിക്കണമേ, നിന്നെ ആരാധ്യ നിന്നോടുള്ള ആ വർഷിപ്പ് കർത്താവ് എന്റെ ജീവിതത്തിൽ എനിക്ക് യഥാർത്ഥം നൽകണമേ. ദൈവത്തോട് എന്തെങ്കിലും ചോദിക്കുന്നു, കിട്ടുന്നു, ചോദിക്കുന്നു, കിട്ടുന്നു, ചോദിക്കുന്നു, കിട്ടുന്നു. ഇതിനപ്പുറമായി ഈ ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയുവാൻ, ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയുവാൻ ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവനെന്ന് ഞങ്ങളോട് സംസാരിച്ച കർത്താവേ, നിന്നെ അറിയുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഹല്ലേലൂയ.